إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وآله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهود الأمور الله تعالى കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോട് ജീവിക്കണമെന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും വലിയ വിഡ്ഢി, ഏറ്റവും വലിയ അശക്തൻ ആരാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അഅജസുൻ നാസ്, ഏറ്റവും അശക്തനായ, ഏറ്റവും വിവരമില്ലാത്ത മനുഷ്യൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ വ തമന്ന അലല്ലാഹിൽ അമാന, തനിക്ക് തോന്നിയതൊക്കെ ചെയ്ത് ജീവിക്കുകയും അതിന്റെ കൂടെ അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ആഗ്രഹം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം എന്ന് വാശി പിടിക്കുന്നത് വലിയ വിഡ്ഢിത്തമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ പ്രതിഫലം. അള്ളാഹു തആല നമ്മെ ഇങ്ങനെയുള്ള വിഡ്ഢിത്തത്തിൽ നിന്ന്, ഈ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമായ ഒരു മനുഷ്യൻ ഓരോരുത്തരും ആണാവട്ടെ പെണ്ണാവട്ടെ പതിവായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവന്റെ അമലുകളുടെ പിന്നിലുള്ള നിയ്യത്ത്. തന്റെ നിയ്യത്ത് എന്താണ്? ഓരോ അമല് ചെയ്യുമ്പോഴും ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും അതുപോലെ മറ്റുള്ളവരുടെ ഇഹ്സാൻ, നല്ല പെരുമാറ്റം, സഹായങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും തന്റെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കാരണം അതാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം, നിബന്ധന, ഷർത്ത്. അതില്ലാതെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു തആല പറയുകയുണ്ടായി, ഈ അലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുഅതികും ഖൈറൻ മിമ്മ ഉഖദ മിൻകും വയഗ്ഫിർ ലകും വല്ലാഹു ഗഫൂറുർ റഹീം. ഈ അലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറ, നിങ്ങളുടെ മനസ്സുകളിൽ, കൽബുകളിൽ അള്ളാഹു ഖൈർ കണ്ടെത്തിയാൽ, ഖൈറുള്ളതായി അള്ളാഹു കണ്ടാൽ, യുഅതികും ഖൈറൻ മിമ്മ ഉഖദ മിൻകും, നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയതിനേക്കാൾ അഥവാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയുണ്ടോ ഈ ദുനിയാവിൽ, അതിനേക്കാളൊക്കെ നല്ലത് അള്ളാഹു നൽകും ദുനിയാവിലും ആഖിറത്തിലും. വയഗ്ഫിർ ലകും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യവാനുമാകുന്നു. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്? നമ്മുടെ കൽബിൽ അല്ലാഹു ഖൈർ കണ്ടാൽ, ഈ അലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറ, നിങ്ങളുടെ കൽബിൽ അതെത്ര ചെറുതാവട്ടെ, എങ്ങനെയുള്ള ഒരു ഖൈറാവട്ടെ, ഒരു നന്മ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരാൾ സഹായിക്കാൻ, അതുപോലെ നാളെ അള്ളാഹുവിന്റെ പ്രതിഫലമായ സ്വർഗത്തിൽ പ്രവേശിക്കണം, അവന്റെ വജുഹ് കാണണം, ഇങ്ങനെ എന്തൊക്കെ നന്മ നിങ്ങളുടെ മനസ്സിലുണ്ടോ അള്ളാഹു തആല അവന്റെ ഭാഗത്തു നിന്നുള്ള ഖൈറ് നൽകും. നമ്മുടെ മനസ്സിലുള്ള ഖൈറും അള്ളാഹുവിന്റെ ഖൈറും നമ്മളും അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. അഥവാ നമ്മുടെ മനസ്സിൽ എന്ത് നിസ്സാരമായ നന്മ ഉദ്ദേശിച്ചാലും അള്ളാഹു തആല അതിന് പകരം നൽകുക, അതിമഹത്തായ നന്മയായിരിക്കും, അവന്റെ സ്ഥാനത്തിന് യോജിച്ച, അവന്റെ അവമത്തിന്, മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള ഖൈറായിരിക്കും അവൻ നൽകുക. അവൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. ഇതിനേക്കാൾ വലിയ എന്ത് നേട്ടമാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നേടാനുള്ളത്? അതുകൊണ്ട് നന്മ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുക, നല്ല ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടാവുക, അത് നമ്മുടെ ഇബാദത്തുകളിലാകട്ടെ മറ്റുള്ളവരോടുള്ള ഇടപാടുകളിലാകട്ടെ, അതിലൊക്കെ നല്ല നല്ല പ്ലാനുകൾ നല്ല നല്ല ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ്. അള്ളാഹുവിന്റെ നോട്ടം പതിയുന്ന സ്ഥലമാണ് നമ്മുടെ കൽബ്. ഇത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സ്ഥാനത്തിനനുസരിച്ച് അവരുമായി ഇടപാട് നടക്കുന്ന മേഖലകൾ നമ്മൾ നന്നാക്കും, അവരാഗ്രഹിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ നന്നാക്കും. അള്ളാഹുവിന്റെ നോട്ടം അത് നമ്മുടെ കൽബിലേക്കാണ്. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ എത്ര സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഈ കൽബിന്റെ കാര്യത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആളുകൾ കൂടുന്ന ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വസ്ത്രത്തിൽ ഒരു തുള്ളി കറയോ ചെളിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മെ വളരെ വിഷമിപ്പിക്കും. അതുപോലെ ആ സദസ്സിന്റെ ഗാംഭീര്യവും ഗൗരവവും കൂടുന്നതിനനുസരിച്ച് ആ കറ പിടിച്ചതിൽ ആ വസ്ത്രം അല്പം ചുളിഞ്ഞു പോയതിലുള്ള നമ്മുടെ വിഷമവും കൂടി വരും. റബ്ബു സുബ്ഹാനഹു വ തആല അവന്റെ നോട്ടം ഈ കൽബിലേക്കാണ്. അവിടെ എന്തൊക്കെ കറയും ചെളിയും മാലിന്യങ്ങളും കുന്നുകൂടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. അവിടെ ഉള്ളത് ഉദ്ദേശങ്ങളാണ്, ലക്ഷ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, അതുപോലെ തന്നെ ചിന്തകളാണ്. ഇതൊക്കെ എന്തുമാത്രം ശുദ്ധമാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ നോട്ടം എത്തുന്ന സ്ഥലമാണ്. ഈ സ്ഥലം നന്നായാൽ ബാക്കിയെല്ലാം നന്നാവുകയും ചെയ്യും. ഈ ചെറിയ മാംസകഷ്ണം കൽബ് എന്ന് പറയുന്ന ഈ അവയവം അത് നന്നായാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അവിടെയുള്ള നിയത്തുകൾ നന്നായാൽ, അവിടെയുള്ള ലക്ഷ്യങ്ങൾ ശരിയായാൽ എന്താണ് സംഭവിക്കുക? സ്വലഹൽ ജസദു കുല്ലുഹു, ശരീരം അഥവാ മറ്റ് അവയവങ്ങളും മറ്റ് പ്രവൃത്തികളും എല്ലാം അതിനനുസരിച്ച് നന്നാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൽബിന്റെ അതിന്റെ ഉദ്ദേശങ്ങളുടെ നിയത്തിന്റെ കാര്യം നമ്മൾ മറന്നുപോയിക്കൂടാ. അള്ളാഹു തആല പറയുകയുണ്ടായി, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അഥവാ സഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇദ് യുബായിഊനക തഹ്ത ശജറ, ആ മരത്തിന് ചുവട്ടിൽ അവർ താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ, അഥവാ ബൈഅത്തു റിദ്വാൻ എന്നറിയപ്പെടുന്ന പ്രവാചക ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടം, മരണം വരെ മുശ്രിഖുകളുമായി ജിഹാദ് ചെയ്യാൻ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത സന്ദർഭം, ആ സന്ദർഭത്തിൽ അവിടെ ഒരുമിച്ചുകൂടിയ ആയിരത്തിൽ പരമുള്ള സഹാബത്ത് അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിൽ ഉള്ളതെന്താണ് എന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. മനസ്സിൽ ഖൈറുണ്ടായപ്പോൾ നമുക്കറിയാം അതിനുശേഷം ഒരു യുദ്ധം ഉണ്ടായില്ല അവിടെ. പക്ഷെ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്താണ്? മരണം വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന നല്ല നിയ്യത്ത് അവരുടെ മനസ്സിലുണ്ടായി. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, ആ നിയ്യത്ത് അള്ളാഹു അറിഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫഅൻസല സകീനത അലൈഹിം, അവർക്ക് അള്ളാഹു സകീനത്ത് ഇറക്കി കൊടുത്തു. സകീനത്ത് എന്ന് പറഞ്ഞാൽ ഇമാം തബരി റഹിമഹുല്ലാ തഫ്സീറിൽ സലഫുകളുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നു സകീനത്ത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട്. അദ്ദേഹം പറയുന്നു, അസ്സബ്റു വൽ വഖാർ, അങ്ങേയറ്റത്തെ വിഷമസന്ധികളിൽ പോലും ക്ഷമയും വഖാറും, ക്ഷമ മാത്രമല്ല ഈ പ്രതിസന്ധി ഞാൻ തരണം ചെയ്യും, അതുപോലെ തന്നെ ഈ വിഷമഘട്ടം അതിന്റെ മുമ്പിൽ പതറുകയില്ല എന്ന സഹനം, സബർ, അതുമാത്രമല്ല അതിന് പുറമെ വഖാർ, അങ്ങേയറ്റത്തെ ഗാംഭീര്യം, ഒരു ചെറിയ ഇളക്കവും തട്ടാതെ ഉറച്ചു നിൽക്കും, അങ്ങനെയുള്ള സകീനത്ത് അല്ലാഹു തആല അവർക്ക് അവർക്കുമേൽ ഇറക്കിക്കൊടുത്തു. വഅസാബഹും ഫത്ഹൻ ഖരീബ, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഫത്ഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. വമഗാനിമ കസീറത്തൻ യഅഖുദൂനഹ, അവർക്ക് ധാരാളം ഗനീമത്ത്, യുദ്ധത്തിൽ നേടുന്ന സ്വത്തിനാണ് ഗനീമത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അത് അല്ലാഹു തആല അവർക്ക് നൽകി. ഒന്ന് നോക്കുക നിങ്ങൾ, ഒരു മനുഷ്യൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, സകീനത്ത്, മനസ്സിന് ശാന്തിയും സമാധാനവും, അതുപോലെ തന്നെ ഭൗതികമായ സമ്പത്ത് പോലും, അതുപോലെ ഇസ്ലാമിന്റെ ആധിപത്യം, ഇതെല്ലാം അല്ലാഹു തആല കൊടുത്തു. എപ്പോഴാണ് കൊടുത്തത്? ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ കൽബിലുള്ളത് അല്ലാഹു അറിഞ്ഞപ്പോൾ. ഇങ്ങനെ അല്ലാഹുവിന്റെ സഹായവും അല്ലാഹു തആല നൽകുന്ന സബറും അവൻ നൽകുന്ന സകീനത്തും ഒക്കെ അർഹിക്കുന്ന വിധത്തിലുള്ള കൽബുകളാണോ നമുക്കുള്ളത്? നമ്മുടെ മനസ്സിലുള്ള നിയ്യത്തുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അള്ളാഹു സഹാബത്തിന് കൊടുത്ത ഈ സകീനത്ത് ഇന്ന് എത്ര ആവശ്യമുള്ളവരാണ് നമ്മൾ. അള്ളാഹു അവർക്ക് നൽകിയ സബർ, അള്ളാഹു അവർക്ക് നൽകിയ ഭൗതികമായ ഈ തംകീൻ, അധികാരവും അതുപോലെ തന്നെ നിർഭയത്വവും, അതൊക്കെ എത്ര ആവശ്യമുള്ളവരാണ് നമ്മൾ. പക്ഷേ അതിന്റെ നിബന്ധനയായ ഈ സ്വലാഹുൽ ഖുലൂബ്, കൽബുകളുടെ നന്മ, കൽബുകളുടെ ശുദ്ധി, അത് നമുക്ക് എത്രമാത്രമുണ്ട് എന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിപ്രശസ്തമായ ഒരു ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, ഒരാളുടെ അമലുകൾ പ്രവൃത്തികൾ അള്ളാഹു സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നതും അതിന് പ്രതിഫലം അവൻ കൊടുക്കുന്നതും തടയുന്നതും അതിന്റെ പിന്നിലുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അറിയപ്പെട്ട ഒരു മുഹദ്ദിസ് യസീദ് ഇബ്നു ഹാറൂൻ റഹിമഹുല്ലാ ഈ ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ മുമ്പിൽ വെച്ച് വായിക്കുകയുണ്ടായി, ഇത് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് പറഞ്ഞു, കൈഫ് യാ യസീദ്, അല്ലയോ യസീദ് നിർത്തുക. അദ്ദേഹം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് പറയുകയാണ്, അവിടെ നിർത്തുക, ഹാഹുനൽ അഖബ, ഇതാണ് പ്രതിസന്ധി, ഇതാണ് വലിയ കടമ്പ, ഇതാണ് മുറിച്ചു കടക്കാൻ പ്രയാസമുള്ള കാര്യം. അമലുകൾ ബാഹ്യമായ പ്രവൃത്തികൾ ചെയ്യാൻ അത്ര പ്രയാസമില്ല, പക്ഷെ അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് ശരിയാക്കാൻ, അള്ളാഹുവിന്റെ സ്വർഗവും അവന്റെ പ്രതിഫലവും അവന്റെ വജുവും അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് വളരെ പ്രയാസമാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു. മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഉലമാക്കൾ എല്ലാ മുനാസബത്തിലും എല്ലാ സന്ദർഭത്തിലും ആളുകൂടുന്നിടത്തൊക്കെ നിയ്യത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അത്ര പ്രാധാന്യമുള്ളതാണ് വിഷയം. കാരണം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാഹു തആല പറയുകയുണ്ടായി, റുബ്ബ അമലിൻ സഗീർ അബ്ബമതു നിയ്യ, എത്രയോ ചെറിയ ചെറിയ പ്രവൃത്തികളുണ്ട് പുറത്തേക്ക് കാണാൻ ഒന്നുമില്ല, വളരെ ചെറിയ പ്രവൃത്തിയാണ്, പക്ഷെ അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് അഥവാ ഒരാളുടെയും തൃപ്തി ആഗ്രഹിച്ചിട്ടല്ല, വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്, ആരും തന്നെ പ്രശംസിക്കണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ ഒരാൾ ചെയ്തു അതിനെ അതിന്റെ പിന്നിലുള്ള ഈ ശുദ്ധമായ നിയ്യത്ത് വലുതാക്കും. എത്രയോ വലിയ വലിയ പ്രവൃത്തികളുണ്ട്, ജിഹാദായിരിക്കും, രക്തസാക്ഷ്യമായിരിക്കും, അതുപോലെ വലിയ സദഖയായിരിക്കും, ഹജ്ജായിരിക്കും, പക്ഷെ അതിന്റെ പിന്നിലുള്ള നിയ്യത്തിലെ കേടുപാടുകൾ, നിയ്യത്തിലെ ഖറകൾ, കളങ്കങ്ങൾ ആ പ്രവൃത്തി നിസ്സാരമാക്കി മാറ്റും, അള്ളാഹുവിന്റെ മുമ്പിൽ വിലയില്ലാത്തതാക്കി മാറ്റിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വന്ന ഒരു ഹദീസിൽ ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞതായി, ഇന്നമദ്ദുനിയാ ലിഅർബഅതി നഫർ, ദുനിയാവ് നാല് ആളുകൾക്കുള്ളതാണ്, അഥവാ ദുനിയാവിലെ ആളുകളെ നോക്കിയാൽ ഈ നാല് വിഭാഗത്തിൽ ഒന്നായിരിക്കും. ഒന്നാമത്തേത് ഒരാൾ, റജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ വമാലൻ, ഒരാൾക്ക് അള്ളാഹു പണവും കൊടുത്തു, ഇൽമും കൊടുത്തു, ഇൽമു കൊടുത്തു, സമ്പത്ത് കൊടുത്തു. ഇതാണ് ഏറ്റവും നല്ല ഹാൽ, ഏറ്റവും അഫ്ളായ ദർജ. അയാൾക്ക് ഭൗതികമായ സമ്പത്തും അള്ളാഹു കൊടുത്തു, ദീനിയായ ഇൽമും അള്ളാഹു കൊടുത്തു. ഇവിടെ ഇൽമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് ദീനിയായ വിഷയങ്ങൾ വാദവരാതെ സംസാരിക്കാനുള്ള കഴിവോ തന്നെ ആയിരിക്കണം എന്നില്ല, നേർമറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട്. ചിലപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കാം, സാധാരണക്കാരനായ ഒരു പ്രായമായ മനുഷ്യനായിരിക്കാം, ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന തിരക്കിൽപ്പെട്ടുപോയ ഒരാളായിരിക്കാം, പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട്. അഞ്ചു നേരം ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ അർത്ഥത്തിൽ അയാൾ ഒരു ആലിമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു എന്ന അർത്ഥത്തിൽ അവൻ ആലിമാണ്. അത് പാഴാക്കി നടക്കുന്നവൻ, അവൻ എത്ര മസലകൾ അറിഞ്ഞാലും എന്താണ് കാര്യം. ഇങ്ങനെ അള്ളാഹു അവനെ കുറിച്ചുള്ള ഇൽമു കൊടുത്ത ഒരാൾ, അതിന് പുറമെ ദീനിയായ ഇൽമു എത്രയുണ്ടെങ്കിലും നൂറിൽ അല നൂർ അത് ഖൈറിൽ വർധന ഉണ്ടായെന്ന് മാത്രം, ഇതാണ് അടിസ്ഥാനം എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അത് ഉള്ള ഒരു മനുഷ്യൻ, അതിന്റെ കൂടെ അവന് പണവുമുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു, അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ പണം ചെലവഴിക്കുന്നു, ഹറാമുകളിലേക്ക് ചെലവഴിക്കുന്നില്ല, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു, ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കുന്നു, തന്റെയും തന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും മറ്റു മിസ്കീന്മാരുടെയും ഒക്കെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, സദഖ ചെയ്യുന്നു, അള്ളാഹുവിന്റെ ദീനിനെ അവൻ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്. രണ്ടാമത്തേത്, ഒരാൾക്ക് അള്ളാഹു അറിവ് കൊടുത്തിട്ടുണ്ട്, ദീനിയായി ജീവിക്കുന്ന മനുഷ്യനാണ്, പക്ഷേ അവന് പണമില്ല, സമ്പത്തില്ല, ദരിദ്രനാണ്, അങ്ങനെയുള്ള ഒരാൾ, അവൻ ഈ ഒന്നാമത്തെ ആളെ നോക്കിയിട്ട് പറയും, അവനെപ്പോലെ എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാമായിരുന്നു, ഇന്ന മിസ്കീനെ സഹായിക്കാമായിരുന്നു, ഇന്ന കാര്യത്തിന് വേണ്ടി ഈ സമുദായത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എനിക്ക് സഹായിക്കാമായിരുന്നു, സഹകരിക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ അവൻ വിചാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലിമല്ലാഹു സിദ്ഖ നിയ്യതിഹി, അള്ളാഹു അവന്റെ ഈ ഉദ്ദേശത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കി, അള്ളാഹു അതറിഞ്ഞു, അവൻ ആദ്യത്തെ ആളും അവനും തുല്യരാണ്, ഫഹുമാ ഫിൽ അജ്രി സവാഉൻ, പ്രതിഫലത്തിൽ അവർ രണ്ടുപേരും തുല്യരാണ്. മൂന്നാമത്തെ ഒരാൾ, അവന് അള്ളാഹു പണം കൊടുത്തു, ഇൽമു കൊടുത്തിട്ടില്ല, വിവരമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല, കയ്യിൽ പണമുണ്ട്, ഇവനാണ് ഏറ്റവും മോശമായ അവസ്ഥ, അവൻ ആ പണം ഹറാമുകളിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കോപം നേടാനുള്ള മാർഗങ്ങളിൽ അവൻ ആ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ ഒരാൾ, അവൻ പണവുമില്ല വിവരവുമില്ല. അവന്റെ ആഗ്രഹം എന്താണ്? കയ്യിൽ കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ ഈ നേരത്തെ പറഞ്ഞവൻ അഥവാ ഹറാമുകളിൽ ചെലവഴിച്ച് നടക്കുന്ന ധിക്കാരി അവനെപ്പോലെ ആകാമായിരുന്നു എന്നാണ് അവന്റെ ആഗ്രഹവും. അഥവാ കിട്ടിയാൽ തന്നെ ഇങ്ങനെ ഹറാം ചെയ്യാമെന്നാണ് അവന്റെ ചിന്ത. അവൻ അവന്റെ അവസ്ഥയും മോശമാണ് എന്ന് നബി പറയുന്നു. ഫഹുമാ ഫിൽ അജ്രി സവ, അവനും ആ ഹറാമുകൾ ചെയ്തു നടക്കുന്നവനും ഒരുപോലെയാണ്. ഇയാൾ ഹറാം ചെയ്യുന്നില്ല, പക്ഷെ കിട്ടിയാൽ ചെയ്യാമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നിയ്യത്താണ് ഇവിടെ പ്രതിഫലത്തിന്റെ അടിസ്ഥാനമായി വർത്തിച്ചത്. ആദ്യത്തെ രണ്ടുപേർ, അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ നല്ല നിയ്യത്തുണ്ട്. അതിലൊരാൾ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് കൂടി അയാൾക്ക് ഒരുപക്ഷെ ഒരുപാട് സംഖ്യ വലിയ തുകകൾ സദക്ക ചെയ്യുകയും ഒരുപാട് പുണ്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളുടെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നു. എന്താണ് കാരണം? നിയ്യത്താണ് ഇവിടെ ഈ വ്യക്തിക്ക് പ്രതിഫലം കിട്ടാനുള്ള കാരണമായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തുകൾ നമ്മൾ പരിശോധിക്കുക, നമ്മുടെ മനസ്സിൽ നല്ല നിയ്യത്തുകൾ വെക്കുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവസരം തന്നാൽ അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ മത്സരിക്കാം എന്നൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉന്നതമായ സ്ഥാനം നേടാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് മോശമായ ആഗ്രഹങ്ങളാണെങ്കിൽ, ചീത്തയായ ലക്ഷ്യങ്ങളാണെങ്കിൽ, ഹറാമുകളോടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരുപക്ഷെ ഈ ഹറാമുകൾ ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം, അവർക്ക് കിട്ടുന്ന ശിക്ഷ, കടുത്ത ശിക്ഷ, അതൊരു പക്ഷെ നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നന്മ ലക്ഷ്യം വെച്ച് നല്ല നിയ്യത്തുകളുള്ള അവന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اصلح لنا نياتنا وذرياتنا ووفقنا لما تحب وترضى. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا محمد خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، سهودنا ولا ഒരു വിശ്വാസി തന്റെ നിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കണം. അതിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള റിയാഇന്റെയും അതുപോലെ തന്നെ ഭൗതിക താല്പര്യങ്ങളുടെയും കറകൾ വൃത്തിയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇക്കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരു ഹദീസിൽ കാണാം, ഈ ഹദീസിന്റെ ഇസ്നാദ് അതിന്റെ സനദ് ദൈഫാണ്, പക്ഷെ ഇതിന്റെ ആശയം സത്യമാണ്. നിയ്യത്തുൽ മർഇ അബ്ലഗു മിൻ അമലിഹി, ഒരു മനുഷ്യന്റെ നിയ്യത്തിന് അവന്റെ പ്രവൃത്തിയേക്കാൾ ബലമുണ്ടാകും. അവന്റെ പ്രവൃത്തി എത്താത്ത സ്ഥലത്ത് നിയ്യത്ത് എത്തിപ്പെടും. ഈ വാചകം വളരെ മനോഹരമായതും അതിന്റെ അർത്ഥം ശരിയുമാണ്. മറ്റ് ഹദീസുകൾ ഇതിന് തെളിവുണ്ട്. ബുഖാരിയിലുള്ള ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇദാ മരിദ അബ്ദു ഔ സാഫറ, ഒരു അടിമക്ക് രോഗമായി, അല്ലെങ്കിൽ അവൻ യാത്ര ചെയ്തു, യാത്രയിലാണ്, ആ സമയത്ത് വീട്ടിൽ ഉള്ള സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ രോഗിയായി കിടപ്പിലാണ്, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന എല്ലാ അമലുകളും ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? കുതിബ ലഹു മിനൽ അമലി മാ കാന യഅമലു മുഖീമൻ സഹീഹ, അവൻ വീട്ടിലിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതിന്റെയൊക്കെ പ്രതിഫലം അവൻ രേഖപ്പെടുത്തും. ഈ ഹദീസ് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ രോഗികളായി അല്ലെങ്കിൽ യാത്രയിലായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നമുക്കുണ്ടാകാറുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാനുള്ള ഒരു അവസരമാണ്. നല്ല അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ അവസരം മുതലെടുക്കുക. നമ്മുടെയൊക്കെ യുവത്വം അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെയൊക്കെ ആരോഗ്യം പതുക്കെ പതുക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തന്ന അവസരം അതിങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നു. ആരോഗ്യമുള്ള അവസ്ഥ ഇനി എത്രയുണ്ടാകുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ചുറ്റും എത്രയോ ആളുകൾ, നമ്മെക്കാൾ ആരോഗ്യമുണ്ടായിരുന്ന ആളുകൾ, അവർ മാരകമായ പല രോഗങ്ങൾ പിടിപെട്ട് കിടപ്പിലായത് നമ്മൾ എത്രയോ കണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സമയത്ത് നമുക്ക് കൂട്ടാകും നമ്മുടെ അമലുകൾ. ഈ സന്ദർഭത്തിൽ അവസരത്തിൽ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തി അമലുകൾ ചെയ്തവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കിടപ്പിൽ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ നിയ്യത്തിനനുസരിച്ച് അപ്പോഴും നല്ല കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നവന് നല്ല നിയ്യത്തുണ്ടാകും. ആ നിയ്യത്തിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങൾ അമലിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. മനസ്സിലെപ്പോഴും നല്ല നിയ്യത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സുകളിലുള്ള കേടുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫദ്ൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് പരിഹരിച്ചു തരുമാറാകട്ടെ. اللهم حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم اصلح لنا نياتنا وذرياتنا. اللهم اصلح فساد قلوبنا. اللهم احسن عاقبتنا في الامور كلها. واجرنا من خزي الدنيا وعذاب الآخرة. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. أقول ما سمعتم وأستغفر الله العظيم لي ولكم فاستغفروه إنه هو الغفور الرحيم.